സ്വഭാവ ബലമില്ലാതെ ശരീരം ആകർഷകമാക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാഴ്ചയ്ക്ക് ആകർഷകമായ എല്ലാവരുടെയും കൂട്ടത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും രസകരമായിരിക്കുമെന്ന് എപ്പോഴും ചിന്തിക്കരുത്. ശരീരത്തിന് നാം കൊടുക്കുന്നത്രയും ശ്രദ്ധ സ്വഭാവ രൂപീകരണത്തിനും കൂടി കൊടുക്കുന്നില്ല എങ്കിൽ എങ്ങനെയിരിക്കുമെന്ന് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്നത്തെ ജീവസന്ദേശം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഫലപ്രദമായ ഒരു ദിവസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സദൃശവാക്യങ്ങൾ 11:15 വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. കച്ചവട രംഗത്ത് നാം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 11 ആരംഭിച്ചത്. അന്യനു വേണ്ടി ജാമ്യം നിന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നാം കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചു. ഇനിയും 16 ശ്രദ്ധിച്ചാലും. സദൃശവാക്യങ്ങൾ 11:16. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു, വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം പഠിക്കുന്ന രൂത്തിനെയാണ് വാസ്തവത്തിൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അവൾ ഒരു വിധവയും പാവപ്പെട്ടവളും അതെ അന്യ ദേശക്കാരത്തിയുമായിരുന്നു. എന്നിട്ടും അവൾ തൻ്റെ മാനം കാത്തു. ബോവസ് അവളോട് പറഞ്ഞത്, നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്നത്രേ. ബേദലഹേം പട്ടണക്കാർക്കെല്ലാം അവളെ അറിയാമായിരുന്നു. പുരുഷന്മാരുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല അവൾ തൻ്റെ മാനം കാത്തത്, പിന്നെയോ എല്ലാ വിധത്തിലും അവൾ ഉത്തമയായിരുന്നു. രണ്ടാമത്തെ ഭാഗം ബോവസിന് ചേരുന്നതാണ്. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. വിക്രമന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബലവാന്മാർ എന്ന അർത്ഥത്തിലാണ്. 18-21 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. 18-21 വരെ. ദുഷ്ടൻ വൃഥാലാഭം ഉണ്ടാക്കുന്നു, നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്കമാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം, നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. ഞാൻ മിക്കവാറും വാക്യങ്ങൾ വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത് എന്നെനിക്കറിയാം. എന്നാൽ താങ്കൾ ഓരോ വാക്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ധ്യാനിക്കേണ്ടതുണ്ട്. മിക്കവാറും എല്ലാ വാക്യത്തിലും നമുക്കുള്ള ഏതെങ്കിലും ഗുണപാഠമുണ്ട് എന്ന കാര്യം മറക്കരുത്. നാം ഇപ്പോൾ വായിച്ച ഭാഗത്ത് പാപവും നീതിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാകുന്നു കാണുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം, ചതിയും നിയമ നിഷേധവും ന്യായം വിധിക്കപ്പെടും, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഒരു വിശ്വാസിക്കുള്ള നീതി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ നീതിയാകുന്നു. നമുക്ക് അതുള്ളതിനാൽ നാം ന്യായവിധിയിൽ അകപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കും. അടുത്തതായി വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം, 22. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെ. മൂക്കിൽ പൊൻമൂക്കുത്തിയും ഇട്ടുകൊണ്ട് ഒരു പന്നി നടക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? രസകരമായ ഒരു സാമ്യപ്പെടുത്തലല്ലേ? അങ്ങനെയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പല മാസികകളും എടുത്തു നോക്കിയാൽ നിറയെ അവരാണല്ലോ. അവർ സുന്ദരികളാണ്, എന്നാൽ യാതൊരു വിവേകവുമില്ല. പുരുഷന്മാരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണവർ. പണം കിട്ടുമെങ്കിൽ ഏത് വേഷം കെട്ടാനും വേഷമൊന്നും ഇല്ലാതിരിക്കുവാനും അവർ തയ്യാറാണ്. മൃഗത്തേക്കാൾ കഷ്ടമായി വിവേകമില്ലാതെ അവർ ജീവിക്കുന്നു. അതത്രേ ഇവിടെ ശലോമോൻ പറയുന്നത്. 23 നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. സന്തോഷവും സമാധാനവും ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തുവിനോട് ശരിയായ ബന്ധത്തിലായിരിക്കുന്നത് മാത്രമാണ്. 24-25 നോക്കിക്കാട്ട്. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഇതൊരു വിരോധാഭാസമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ ആ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും എന്നുള്ളതിനോട് ഇതൊക്കുന്നുണ്ട്. അതൊരു സാധാരണ തത്വമാകുന്നു. സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നതിലും ഈ കാര്യം വാസ്തവമാണ്. ഇന്ന് ഈ വലിയ തത്വം അംഗീകരിക്കാത്ത മനുഷ്യൻ കൂട്ടിവെച്ച് കൂട്ടിവെച്ച് ഉള്ളതും കൂടി കളയുന്നു. 26 നാം കാണുന്നത്, ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹം വരും. ഈ വാക്യം വീണ്ടും എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത് മിസ്രൈമിൽ യോസഫിൻ്റെ കാര്യമാണ്. അവൻ ധാന്യം പൂഴ്ത്തിവെച്ചില്ല. അവൻ 7 അത് വിശ്വസ്തയോടെ ശേഖരിച്ചു. എന്നിട്ട് തൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അന്നത്തെ ലോകത്തെ മൊത്തം തീറ്റിപ്പോറ്റുവാൻ അവന് കഴിഞ്ഞു. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ നാബാലിനെക്കുറിച്ചും ഓർക്കുകയാണ്. നാബാൽ, അവൻ ഭക്ഷണം പങ്കുവെക്കാതിരുന്നു. അവനൊരു മൂഢനായിരുന്നു. അതായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥവും. അബിഗെയിൽ എന്ന് പേരോടുകൂടിയൊരു സുന്ദരിയായ സ്ത്രീയെ അവൻ വിവാഹം ചെയ്തിരുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അവൾ അവനെ വിവാഹം കഴിച്ചത് എന്ന്. എനിക്കറിയില്ല. എന്നിരുന്നാലും അവൻ ധനവാനായിരുന്നത് കൊണ്ടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ. ദാവീദ് ശൗലിൽ നിന്നും ഒളിച്ചിരുന്ന ആ കാലത്തൊക്കെ നാബാലിൻ്റെ ആടുകളെ നോക്കുകയും അവനെ പല അവസരങ്ങളിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും വിശന്നപ്പോൾ അവൻ ആഹാരത്തിനായി നാബാലിനെ സമീപിച്ചു. അതും അവരുടെ ഒരു പ്രത്യേക വിരുന്നിൻ്റെ സമയത്ത്. നാബാൽ ദാവീദിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ അധിക്ഷേപിച്ചു. പിന്നെ സംഭവിച്ചതൊക്കെ നിങ്ങൾക്കറിയാം. ഈ സദൃശവാക്യം ശരിക്കും നാബാലിന് ചേരുന്നതാണ്. ഈ വാക്യത്തിന് ഒരു ആത്മീയാർത്ഥവും നൽകാവുന്നതാണ്. ധാന്യം ദൈവവചനമാണ്. അനേകം പ്രസംഗകരും ധാന്യം കൊടുക്കാതെ സൂക്ഷിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കേണ്ട സമയത്ത് അവർ രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. തങ്ങളുടെ ജനങ്ങളിൽ നിന്നും ധാന്യം പിടിച്ചു വെക്കുന്ന സഭാ ശുശ്രൂഷകരോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. വളരെയധികം പ്രസംഗപീഠങ്ങൾ, അതെ, ആരാധനാ സ്ഥലങ്ങളിൽ ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത ശുശ്രൂഷകരുണ്ട്. നാം എല്ലാവരും ഇന്ന് ധാന്യം നൽകേണ്ടതുണ്ട്. ഇത് പ്രസംഗകരുടെയോ പൂർണ്ണസമയ സുവിശേഷ വേലക്കാരുടെയോ മാത്രം പണിയല്ല. താങ്കൾക്ക് ചുറ്റുമുള്ളവർക്ക് ധാന്യം നൽകാതെ താങ്കൾ ഉദാസീനനായിരിക്കുകയാണോ? താങ്കളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ദൈവവചനം നൽകുന്ന വലിയ ശുശ്രൂഷയിൽ താങ്കൾക്കായിരിക്കാവുന്നതാണ്. അതേ സുഹൃത്തെ, ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. എന്നാൽ താങ്കളുടെ പ്രയത്ന ഫലമായി ജീവന്റെ വചനം ലഭിച്ച ആരെങ്കിലും വന്ന് താങ്കൾക്ക് നന്ദി പറയുന്നത് എത്ര വലിയ ആവേശം നൽകുന്ന അനുഭവമായിരിക്കും അല്ലേ? അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും എന്ന് പറയുന്നു. അഥവാ പണവും വിലയും കൂടാതെ കൊടുക്കുന്നവർക്ക് അത് അനുഗ്രഹമായിരിക്കും. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു, തിന്മയെ തിരയുന്നവനോ അത് തന്നെ കിട്ടും. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഷ്യമാകുന്നു ഇത്. 28-ാം വാക്യത്തിൽ, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. നമ്മുടെ കർത്താവിൻ്റെ ഉപമകളിൽ ഒന്ന് മൂഢനായ ധനവാനെക്കുറിച്ചുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഭയങ്കരമായ കൊയ്ത്തുണ്ടായപ്പോൾ, വളരെ ധാന്യം വിളഞ്ഞപ്പോൾ തൻ്റെ കളപ്പുരകളെ പൊളിച്ച് വലുത് പണിയുവാൻ ഈ പറഞ്ഞ ധനവാൻ തീരുമാനിച്ചു. അവൻ തൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും നൽകിയത്. വലിയ കളപ്പുരകൾ പണിയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത് ഈ പറഞ്ഞ മനുഷ്യൻ ഒരു വിഡ്ഢിയാകുന്നു എന്നത്ര. കാരണം ഇവിടെ വലിയ കളപ്പുരകൾ പണിയുന്നത് മാത്രമാണ് അവൻ ചിന്തിച്ചത്. നിത്യതയിൽ എന്തെങ്കിലും പണിയുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല. ഓർക്കണം, അവന് അന്നേരമുണ്ടായിരുന്ന കളപ്പുര ആവശ്യത്തിന് ധാന്യം കൊള്ളുന്നതായിരുന്നു. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ മനസ്സില്ലാത്തവനായി അവൻ സ്വയം പൂഴ്ത്തി വെക്കുവാൻ, കുട്ടിവെക്കുവാൻ ശ്രമിച്ചു. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് നമ്മെ നയിക്കും. ധനത്തിൻ്റെ ഒരു അപകടവും അതത്രേ. അവന് സ്വർഗത്തിലേക്കുള്ള വഴി വാങ്ങുവാൻ ആരാലും സാധ്യമല്ല. തീർച്ചയായും ധനം ഈ ലോകത്തിൽ വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴി വാങ്ങുവാൻ ഈ പണം കൊണ്ട് സാധ്യമല്ല. 29-ാം വാക്യത്തിൽ, സ്വഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം വായു അത്രേ, ഭോഷൻ ജ്ഞാനഹൃദയന് ദാസനായിത്തീരും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വലിയ ധനത്തിൽ ഒന്ന് ഭവനമാകുന്നു. കുടുംബങ്ങൾ അംഗീകാരവും പ്രോത്സാഹനവും ആലോചനയും ഒക്കെ ലഭിക്കുന്ന സ്ഥലമാണ്. ഭവനത്തെ തള്ളിക്കളയുന്നത് മൂഢത്തരമാകുന്നു എന്ന് ഇവിടെ പറയുന്നു. കാരണം ഈ പറഞ്ഞ അനുഗ്രഹങ്ങളിൽ നിന്നെല്ലാം നാം സ്വയം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭവനത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനുമായി നാം കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. 30-ാം വാക്യത്തിൽ കാണുന്നു, നീതിമാന് ജീവവൃക്ഷ പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. സാധാരണ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, അച്ഛന്മാരുടെയും ഉപദേശിമാരുടെയും മക്കൾ പിഴയാണെന്നില്ലേ? ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവനുള്ള ചിന്തയാണ്. അനേകം വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഇതേക്കുറിച്ചൊരു പഠനം നടത്തി. ഒരു വലിയ പങ്ക് പ്രസംഗകരുടെ മക്കളെക്കുറിച്ചുള്ള പഠനം. ഒടുവിൽ കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? അമേരിക്കയിലെ പ്രസിഡന്റുമാരിൽ അനേകരും പ്രസംഗകരുടെ അല്ലെങ്കിൽ ഉപദേശിമാരുടെ അച്ഛന്മാരുടെ മക്കളായിരുന്നു എന്നത്രേ. അതുപോലെ തന്നെ ഒരു വലിയ പങ്ക് ശാസ്ത്രജ്ഞന്മാരും സമൂഹത്തിൽ ഉന്നതരായിരിക്കുന്നവരും പ്രസംഗകരുടെ മക്കളാകുന്നു എന്നവർ കണ്ടുപിടിച്ചു. ആ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനും ഒരു ഉപദേശിയുടെ മകനാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സാധാരണ രക്ഷിക്കപ്പെട്ടവരുടെ മക്കൾ വളരെ നല്ല നിലയിൽ കാണപ്പെടാറുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുക മാത്രം ചെയ്യുന്നവരുടെ മക്കളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവരുടെ മക്കൾ സമൂഹത്തിലെ ഗുണ്ടകളായിരിക്കും. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ പറച്ചിൽ മാത്രമല്ല അനുഭവമുള്ളവർ. അവരുടെ മക്കൾ തീർച്ചയായും സമൂഹത്തിനൊരു അനുഗ്രഹമായിരിക്കും. വീട്ടിൽ മാതൃകയോട് ജീവിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും കുഞ്ഞുങ്ങളെ സമൂഹത്തിന് അനുഗ്രഹമായി നൽകുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ എങ്ങനെ ബന്ധങ്ങൾ ശരിയാക്കി സന്തോഷമായിരിക്കാം എന്ന് പഠിപ്പിക്കുന്ന അനേകം ക്ലാസുകളും സെമിനാറുകളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. എന്നാൽ അതൊക്കെ പഠിച്ചിട്ട് വന്നും ബഹളമാകുന്നു. ആ പഠനമൊന്നും പോരാ എന്ന് ചുരുക്കം. നാം ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് ഭവനത്തിൽ ഒരു ദൈവവുമായുള്ള ജീവിതം നയിക്കണം. നമുക്ക് വീട്ടിൽ നീതിപൂർവമായ ഒരു ജീവിതമുണ്ട് എങ്കിൽ കുടുംബ കലഹങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നതായി കാണാവുന്നതാണ്. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. കുടുംബത്തിൽ ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്തെന്നാൽ പിന്നെ വഴക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ അസ്വസ്ഥമായ കുടുംബങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? പിന്നെ പറയുന്നു, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു എന്ന്. ഇത് വാസ്തവത്തിൽ തർജ്ജമ ചെയ്യേണ്ടത് ആത്മാക്കളെ നേടുന്നവനാകുന്നു ജ്ഞാനി എന്നത്രേ. വ്യക്തിപരമായി സാക്ഷിക്കുന്നതിൽ ഇന്ന് വളരെയേറെ പ്രാധാന്യം നൽകി കാണുന്നുണ്ട്. കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ടുള്ള ആ താല്പര്യം, അത് വളരെ നല്ലതാണ്. നമ്മുടെ ഈ കാലത്തും നമ്മുടെ ഈ തലമുറയിലും സംഭവിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാകുന്നു അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനേകരും ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരാണ്. ആത്മാക്കളെ നേടുന്നവൻ ജ്ഞാനിയാകുന്നു എന്ന് ദൈവവചനം എല്ലായ്പ്പോഴും പറയുന്നുണ്ട്. അവരാണ് വാസ്തവത്തിൽ ബുദ്ധിമാന്മാർ. നാം മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടുന്ന ശുശ്രൂഷയിൽ ആയിരിക്കേണ്ടതാണ്. വ്യക്തിപരമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടിരിക്കരുത്. നാം നമുക്ക് ലഭിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് നാം അനുഭവിക്കുന്ന സന്തോഷം പങ്കുവയ്ക്കണം. നമുക്ക് ലഭിച്ചിട്ടുള്ള ഓഫീസിൽ, ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ, നമ്മുടെ അയൽക്കാരോട്, നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും യേശുവിനെക്കുറിച്ച് പറയുന്നത് ഒരു സന്തോഷമായി അഭിമാനമായി കാണുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും അത് താങ്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കൊണ്ടുവരും. ഇവിടെ നാം വായിക്കുന്നത്, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. അതെ, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവനാകുന്നു ജ്ഞാനി. 31 വാക്യത്തിൽ, നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. ന്യായവിധി വരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ആരും പാപം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടും എന്ന് കരുതരുത്. സാരമില്ല എന്നും ആരും അറിയില്ല എന്നും പിടിക്കപ്പെടുകയില്ല എന്നും ചിന്തിക്കരുത്. അത് മണ്ടത്തരം മാത്രമാകുന്നു. തീർച്ചയായും നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിച്ച മതിയാകൂ. നന്മ ചെയ്തവർക്ക് അതിന് തക്ക പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിന് തക്ക ശിക്ഷയും ലഭിക്കും എന്ന കാര്യത്തിൽ ദൈവവചനം വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് 12 അധ്യായത്തിലേക്ക് വരാം. ജ്ഞാനത്തിൻ്റെ വിദ്യാലയത്തിൽ ഈ യുവാവ് ഇപ്പോഴും തൻ്റെ പ്രാഥമിക പഠനത്തിലാണ്. അതേസമയം അവനുള്ള നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നു, പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ വാസ്തവത്തിൽ മുൻഗണന എന്തിനെന്നും ഉന്നത മൂല്യങ്ങളുള്ള കാര്യങ്ങൾ എന്തെന്നും ശരിക്കും അറിയുന്നവനാണ്. അതായത് അവൻ പ്രബോധനം ശ്രദ്ധിക്കും. ദൈവവചനം ശ്രദ്ധിക്കുവാൻ വേണ്ടി ആളുകളെ ലഭിച്ചു കഴിഞ്ഞ് ഉണ്ടാകാറുള്ള പ്രശ്നങ്ങളിൽ വലിയ ഒന്ന് ദൈവവചനം അനുസരിക്കുന്നതിനായി മനുഷ്യരെ കിട്ടുക എന്നതത്രേ. ആദ്യം ശ്രദ്ധിക്കുവാനായി പലരെയും നിർബന്ധിച്ചുകൊണ്ടുവരും. പിന്നെ അവരെ കൊണ്ട് ഇതൊന്ന് അനുസരിപ്പിക്കുവാൻ എന്ത് പാടാണെന്നറിയാം. അനുസരണം തികച്ചും അത്യാവശ്യമായ കാര്യമാണ്. പഠിക്കുവാൻ താല്പര്യമില്ല എങ്കിൽ എത്ര വർഷം സ്കൂളിൽ ഇരുന്നാലും അതിൽ നിന്നും യാതൊന്നും നേടുകയില്ല. എന്നാൽ പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് പഠിക്കുവാൻ കഴിയുന്നതിന് അവസാനമില്ല. ക്രിയാത്മകങ്ങളായ വിമർശനത്തെ എതിർക്കുന്നവൻ്റെ പ്രശ്നം അഹങ്കാരമാകും. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമാകുന്നുവോ എന്ന് ചിന്തിക്കുന്നതാണ് എപ്പോഴും ഒരു ജ്ഞാനിയുടെ ലക്ഷണം. അത് തെറ്റായ കാര്യമാകുന്നു എങ്കിൽ, അത് തിരുത്തുവാൻ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെങ്കിൽ, തീർച്ചയായും അത് ജീവിതത്തെ കൂടുതൽ പ്രയോജനകരമായ പാതകളിലേക്ക് മാത്രമേ നയിക്കൂ. അല്ലാത്തവർ അധികമൊന്നും പഠിക്കുവാൻ സാധ്യതയില്ല. 12:2 നാം കാണുന്നത്, ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. 1 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല എന്നത്രേ. പ്രശസ്തിക്കും ധനത്തിനും മനുഷ്യരുടെ ഉന്നതമായ വിലയിരുത്തലുകൾക്കുമെല്ലാം പുറമെ അഭക്തൻ വളരെ പരിതാപകരമായ ഒരു അന്ത്യത്തിലേക്കാണ് വരുന്നത്. ദൈവം തീർച്ചയായും അങ്ങനെയുള്ള മനുഷ്യരെ ന്യായം വിധിക്കുവാൻ പോവുകയാണ്. ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകുകയില്ല. 3 വാക്യമാണ് ഞാൻ വായിച്ചത്. എത്ര കൃത്യമായിട്ടുള്ള വാക്യമില്ലേ. ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരു ഉപമ നമ്മുടെ കർത്താവ് നൽകിയതായിരുന്നു. അത് ഗിരിപ്രഭാഷണത്തിലാണ് നാം കാണുന്നത്. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനും മണലിന്മേൽ വീട് പണിത മനുഷ്യനും. പാറ തീർച്ചയായും ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, ദൈവവചനമാകുന്ന ഉറച്ച അടിസ്ഥാനം. തുടർന്ന് യുവാവിനോട് നൽകുന്ന ഉപദേശം തനിക്ക് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണല്ലോ. അതിനെ ലാഘവ ബുദ്ധിയോടെ കാണുവാൻ ഒരിക്കലും സാധ്യമല്ല. 4 വാക്യത്തിൽ, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതരായ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കൂ. പാമ്പ് പറഞ്ഞത് ശ്രദ്ധിച്ചു എന്നതിരിക്കെ തന്നെ ഹവ്വ ഒരു അനുഗ്രഹീത വ്യക്തിത്വമുള്ള സ്ത്രീയായിരുന്നിരിക്കും. പത്രോസിന്റെ 1 ലേഖനം 3:6 നാം വായിക്കുമ്പോൾ അവിടെ സാറായെ കുറിച്ച് നാം കാണുന്നു. അവൾ എല്ലാവർക്കും മാതൃകയാക്കുവാൻ കൊള്ളുന്ന ഒരു നല്ല സ്ത്രീയായിരുന്നു, ഒരു ഭാര്യയായിരുന്നു. മോശയുടെ അമ്മയുടെ പേരറിയാമോ? അത് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. മോശയുടെ അമ്മയായിരുന്ന യോഖെബെദ്, അത് എടുത്തു പറയപ്പെടുവാൻ കൊള്ളുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ. എത്രയെത്ര മഹതികൾ അതുപോലെ. അതേസമയം തന്നെ അത്ര കൊള്ളാത്ത അനേകം സ്ത്രീകളെയും നാം കാണുന്നു. അവരെക്കുറിച്ച് പറയാവുന്നത്, അവർ അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നു എന്നത്രേ. ഇയ്യോബിന്റെ ഭാര്യ അവന് അത്ര സഹായമായിരുന്നില്ല. ഇയ്യോബിന്റെ ജീവിതത്തിൽ സാത്താൻ കൈകടത്തിയപ്പോൾ ഇയ്യോബ് ചാരിയിരുന്ന സകലതും അവൻ എടുത്തു മാറ്റി. എന്നാൽ ഇയ്യോബിന്റെ ഭാര്യയെ അവൻ മാറ്റിയില്ല. അവൾ ഇയ്യോബിന് അധികം പ്രയോജനമാകില്ല എന്ന് മാത്രമല്ല, അവളിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് സാത്താൻ അറിഞ്ഞിരുന്നു. വേറെ പല ദുഷ്ട സ്ത്രീകളെയും നാം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ഭാര്യമാരോടും എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു കിരീടമാകുന്നുവോ? അതോ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നുവോ? ന്യായീകരണമൊന്നും വേണ്ട. സ്വയം നീതീകരിക്കുവാൻ ശ്രമിക്കരുത്. സത്യസന്ധമായി വിലയിരുത്തുക. അദ്ദേഹം മോശക്കാരനാണെന്നും അദ്ദേഹത്തെ കൊള്ളത്തില്ലെന്നും ഒക്കെ പറഞ്ഞാലും അദ്ദേഹം നിങ്ങളുടെ ഭർത്താവാണ്. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ, അദ്ദേഹത്തിന് അനുഗ്രഹമായിത്തീരുവാൻ, അദ്ദേഹത്തിന് കിരീടമായിത്തീരുവാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു കുടുംബം നശിപ്പിക്കുവാൻ വഴക്കുണ്ടാക്കുന്ന ഒരു ഭാര്യ മതി. ഞാൻ ഒരാളുടെ പക്ഷം മാത്രം പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട വാക്യം വരുമ്പോൾ അവിടെ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാവുന്നതാണ്. 5 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ, 7 വരെ ഞാൻ വായിക്കാം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞൊക്കുന്നു, നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. ഇവിടെയും ദുഷ്ടൻ എന്നുള്ള സ്ഥാനത്ത് നിയമനിഷേധി എന്ന് തന്നെ തർജ്ജിമ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയമനിഷേധി, അതായിരിക്കും കൂടുതൽ ശരിയായത്. ദൈവം ക്രമസമാധാനത്തിൽ വിശ്വസിക്കുന്നു. നിയമനിഷേധനത്തെക്കുറിച്ച് വളരെയേറെ പറയുവാൻ അവനുണ്ട്. 8 മുതൽ 9 വാക്യങ്ങൾ, 8-9 ഞാൻ വായിക്കാം. മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മഥിക്കപ്പെട്ടിട്ടും ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. 9 വാക്യം അല്പം ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമാകുന്നു പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. തനിക്ക് വേണ്ടി കരുതുവാൻ പ്രാപ്തിയുള്ള ഒരു ഭൃത്യൻ അഥവാ ദരിദ്രൻ നല്ലതാകുന്നു. ഇവിടുത്തെ ചിന്ത, സമൂഹത്തിൽ അത്ര വിലയൊന്നും ഇല്ലാത്തവനെന്ന് തോന്നിയാൽ തന്നെ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ കഴിയുന്ന ഒരുവൻ കൂടുതൽ സന്തോഷവാനും വളരെയേറെ ഉണ്ട് എന്ന് തോന്നിയിട്ടും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തവൻ കൂടുതൽ അരിഷ്ടനുമാകുന്നു എന്നത്രേ. സമൃദ്ധി കൊണ്ട് മാത്രമൊന്നും സാധിക്കുവാനല്ല, ഉള്ളതുകൊണ്ട് ജീവിക്കുവാൻ പഠിക്കണം. ഇന്ന് അനേകർക്കും ഉള്ളതുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് അറിയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇല്ലാത്തതല്ല. 10-ാം വാക്യത്തിൽ നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. ശലോമോൻ ആരെയും വിടുന്നില്ല എന്ന കാര്യം ഓർക്കുക. വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു വാക്യം ഈ 10-ാം വാക്യം. മൃഗത്തോട് വളരെ ക്രൂരമായി ഇടപെടുന്ന മനുഷ്യരുണ്ട്. ഇത് തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നെ തിരിച്ചൊന്നും ചെയ്യാത്തതിനോട് എനിക്ക് എന്തും ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്ത എത്ര മോശമാണ്. മൃഗത്തോട് ക്രൂരമായി ഇടപെടുന്നവൻ തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അങ്ങനെയുള്ളവനായിരിക്കും എന്നത് വ്യക്തമാണ്. 11-ാം വാക്യം. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ഇത് പറയുന്നത് നിങ്ങൾ ആയിരിക്കുന്ന ജോലിയിൽ താല്പര്യപൂർവം ആയിരിക്കുവാനാണ്, അതിൽ ധൃതിയായി തന്നെ മുൻപോട്ട് പോവുക. അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൽ നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന്. കഷ്ടപ്പെടാതെ ആർക്കും സുഖമായി ജീവിക്കുവാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സുഖമെന്നത്രേ അനേകരും ചിന്തിക്കുന്നത്. അത് വെറും മണ്ടത്തരമാണ്. ശരിക്കും പണിയെടുക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം ഭൂമിയാണ് വെറുതെ കിടക്കുന്നത്. പണിയെടുക്കുവാൻ ആർക്കും വയ്യ. ഇത് ഉടമസ്ഥന് മാത്രമല്ല നാടിന് തന്നെ നഷ്ടമാണ്. പലരും നിസാരന്മാരുടെ കൂടെ കൂടി വെറുതെ ഇരുന്ന് സമയം കളയുവാനാണ് ഇഷ്ടപ്പെടുന്നത്. യാതൊരു കാര്യവും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വിലപ്പെട്ട സമയം കളയുന്ന മനുഷ്യർ. നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. പണിയെടുക്കുവാൻ മനസ്സുണ്ടോ? അതെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എത്രമാത്രം അധ്വാനിക്കുവാൻ നാം തയ്യാറാണ്? വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതല്ല, നാം അതേക്കുറിച്ച് ചിന്തിക്കണം. നാം അതേക്കുറിച്ച് പ്ലാൻ ചെയ്യണം. ഭംഗിയായി കാര്യങ്ങൾ ക്രമീകരിക്കണം. അങ്ങനെ ഉത്സാഹശീലമുള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിലും ദൈവസന്നിധിയിലും പ്രാഗൽഭ്യമുള്ളൂ എന്ന കാര്യം ഓർക്കണം. ഇന്ന് പലപ്പോഴും നാം മടിപിടിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുവാനായി കാത്തിരുന്ന് ആകെ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ആരുടെയെങ്കിലും നിർബന്ധമില്ലാതെ പലർക്കും ഒന്നും ചെയ്യുവാൻ മനസ്സില്ല എന്നത് എത്ര മോശകരമായ അനുഭവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, പ്രിയ സഹോദര, താങ്കളുടെ ജീവിതത്തിൽ ഉത്സാഹത്തോടുകൂടി ദൈവം എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഈ പ്രയത്നിക്കുവാനുള്ള അവസരം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതോ മടി പിടിച്ച് ജീവിതത്തെ പാഴാക്കി കളയുകയാണോ? മറ്റുള്ളവർക്കുള്ളത് കണ്ട് അസൂയപ്പെട്ട് ജീവിച്ചാൽ പോരാ. എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ ചെലവഴിക്കേണ്ടതുണ്ട്. ദൈവഹിതപ്രകാരം കുടുംബത്തെ നോക്കണം, മാതൃകയുള്ള ജീവിതം നയിക്കണം, ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ പാഴാക്കാതെ പ്രവൃത്തിയെടുക്കണം. അത് ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഗ്രഹമുണ്ടാകുവാൻ വേണ്ടി ജീവിതത്തെ ദൈവരംഗങ്ങളിലേക്ക് സമർപ്പിക്കൂ. തീർച്ചയായും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള വകകളെയും ദൈവം അനുഗ്രഹിക്കും, സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിന് ഒരു അനുഗ്രഹമായിരിക്കും. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ശ്രദ്ധിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളാരും മടി പിടിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ പാഴാക്കുന്നവരായിരിക്കാൻ അവിടുന്ന് അനുവദിക്കരുതേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ നിയന്ത്രണവും തന്ന് ഞങ്ങളെ വഴി നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.